ಆಕಾಶವಾಣಿ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് മന്ദഗതിയിൽ. ഝാർഖണ്ഡിൽ രാവിലെ 11 വരെ 31.37%, മഹാരാഷ്ട്രയിൽ 18.14% വോട്ട് രേഖപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ഗയാന പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഇർഫാൻ അലിയുമായി കൂടിക്കാഴ്ച നടത്തും. 55-ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം വൈകിട്ട് ആരംഭിക്കും. അർജന്റീന ഫുട്ബോൾ ടീം അടുത്ത വർഷം കേരളത്തിലെത്തുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. 78-ാമത് സന്തോഷ് ട്രോഫി യോഗ്യതാ മത്സരത്തിൽ കോഴിക്കോട്ട് പുതുച്ചേരിക്ക് ആദ്യ ജയം. വാർത്തകൾ വിശദമായി. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് മന്ദഗതിയിൽ. 12 മണിവരെ 30% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ പിന്നീട് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമായതായി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത് റിപ്പോർട്ട് ചെയ്തു.
മണ്ഡലത്തിലെ 184 ബൂത്തുകളിലും വോട്ടെടുപ്പ് സുഗമവും സമാധാനപരവുമായി പുരോഗമിക്കുന്നുണ്ട്. തുടക്കത്തിൽ 1-2 ബൂത്തുകളിൽ യന്ത്ര തകരാറ് മൂലം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടെങ്കിലും അതെല്ലാം ശരിയാക്കി ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 30% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 194,706 സമ്മതിദായകരാണ് മണ്ഡലത്തിലുള്ളത്. ഇതിൽ ഏകദേശം 55,000 പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് കണക്ക്. തുടക്കത്തിൽ തിരക്ക് കുറവായ പോളിംഗ് ബൂത്തുകളിലും ഇപ്പോൾ വോട്ടർമാരുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും വോട്ട് ചെയ്യാൻ കൂടുതൽ ആളുകൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 75% പോളിംഗ് ആണ് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. അത് മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഉള്ളത്.
നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിൽ രാവിലെ 11 വരെ 31.37%, മഹാരാഷ്ട്രയിൽ 18.14% വോട്ട് രേഖപ്പെടുത്തി. മഹാരാഷ്ട്രയിൽ ഒറ്റഘട്ടമായി നടത്തുന്ന വോട്ടെടുപ്പിൽ 288 സീറ്റുകളിലായി 4,136 പേരാണ് മത്സരരംഗത്ത്. 2,086 പേർ കക്ഷിരഹിത സ്ഥാനാർത്ഥികളാണ്. രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിൽ 12 ജില്ലകളിലെ 38 മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതുന്നത്. 528 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ മത്സരരംഗത്ത്. രണ്ടിടത്തും വോട്ടെണ്ണൽ 23-ന് നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ഗയാന പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഇർഫാൻ അലിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും ഏതാനും കരാറുകളിൽ ഒപ്പുവച്ചേക്കും. രാവിലെയാണ് പ്രധാനമന്ത്രി 3 ദിവസത്തെ സന്ദർശനത്തിന് ഗയാനയിലെത്തിയത്. വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ പ്രസിഡന്റ് നേരിട്ടെത്തി സ്വീകരിച്ചു. 2-ാമത് കാരിക്കോം ഇന്ത്യ ഉച്ചകോടിയിൽ ഇന്ന് പ്രധാനമന്ത്രി പങ്കെടുക്കും. നാളെ ഗയാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി അവിടുത്തെ ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. ഗയാനയും ബാർബഡോസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത ബഹുമതികൾ നൽകാൻ തീരുമാനിച്ചു. ഗയാന ദ ഓർഡർ ഓഫ് എക്സലൻസ് ബഹുമതിയും ബാർബഡോസ് ഓണററി ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് ബഹുമതിയുമായിരിക്കും നരേന്ദ്രമോദിക്ക് സമ്മാനിക്കുന്നത്. ഇതോടെ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന രാജ്യാന്തര ബഹുമതികളുടെ എണ്ണം 19. വിയറ്റ്നാമിലെ ലാവോസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി ഡോങ് ജാനുമായി കൂടിക്കാഴ്ച നടത്തും. ആസിയാൻ രാജ്യരക്ഷാമന്ത്രിമാരുടെ സമ്മേളനത്തിനിടെയായിരിക്കും കൂടിക്കാഴ്ച. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ സൈനിക പിന്മാറ്റം സംബന്ധിച്ച ധാരണയായ ശേഷം ഇരുമന്ത്രിമാരും ആദ്യമായാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. കഴിഞ്ഞ ഏപ്രിലിലായിരുന്നു ഇതിനു മുൻപ് ഇവരുടെ കൂടിക്കാഴ്ച. ഐക്യരാഷ്ട്ര സംഘടന പ്രതിപാദിക്കുന്ന ചട്ടക്കൂടും പാരീസ് ഉടമ്പടിയും അനുസരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ കൂട്ടായ പോരാട്ടം നടത്താൻ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് എല്ലാ രാജ്യങ്ങളോടും ആഹ്വാനം ചെയ്തു. അസർബൈജാനിലെ ബാക്കുവിൽ യുഎൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനമായ COP29 ഉന്നതതല വിഭാഗത്തിൽ ഇന്ത്യയുടെ പ്രസ്താവന നടത്തുകയായിരുന്നു സഹമന്ത്രി. ആഗോളതലത്തിൽ സുസ്ഥിരമായ ജീവിതശൈലികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മിഷൻ ലൈഫ് ഫോർ എൻവയോൺമെന്റ് ആരംഭിച്ചിട്ടുണ്ടെന്നും കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. ലോക മത്സ്യബന്ധന ദിനാചരണം കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നാളെ ന്യൂഡൽഹിയിലെ സുഷമ സ്വരാജ് ഭവനിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ നീല പരിവർത്തനം ചെറുകിട സുസ്ഥിര മത്സ്യബന്ധനത്തെ ശക്തിപ്പെടുത്തൽ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. 2016 മുതലാണ് നവംബർ 21 ലോക മത്സ്യബന്ധന ദിനമായി ആചരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യൻ, SP സിംഗ് ബാഗേൽ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. ഡൽഹി തലസ്ഥാന നഗരമേഖലയിൽ വായുമലിനീകരണം ഉയർന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് ഓഫീസുകളിൽ വർക്ക് ഫ്രം ഹോം നടപ്പിലാക്കാൻ ഡൽഹി ഗവൺമെന്റ് തീരുമാനിച്ചു. ഓഫീസുകളുടെ സുഗമമായ പ്രവർത്തനം ചർച്ച ചെയ്യാൻ ഇന്ന് ഉച്ചയ്ക്ക് സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. റിസർവ് ബാങ്ക് ചില നിക്ഷേപ പദ്ധതികൾ ആരംഭിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നുണ്ടെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾക്കെതിരെ RBI കർശന മുന്നറിയിപ്പ് നൽകി. റിസർവ് ബാങ്ക് ഗവർണറോ ഉദ്യോഗസ്ഥരോ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നില്ലെന്നും RBI വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 55th ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഇന്ന് ആരംഭിക്കും. പനാജിയിലെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന ചടങ്ങിൽ അഭിഷേക് ബാനർജിയും ഭൂമി പട്നേക്കറും ചേർന്ന് വൈകിട്ട് 5 മേളയ്ക്ക് തുടക്കമിടും. ചടങ്ങിൽ പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം അവതരിപ്പിക്കും. ഈ വർഷത്തെ ചലച്ചിത്രോത്സവത്തിൽ ഓസ്ട്രേലിയൻ ചിത്രങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകുന്നത്. 90s ഹിറ്റായ ഇന്ത്യൻ ചലച്ചിത്ര നൃത്ത ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയ പ്രത്യേക പരിപാടി മറ്റൊരു പ്രധാന ആകർഷണമായിരിക്കും. ചലച്ചിത്ര ലോകത്തെ അതുല്യ പ്രതിഭകളായ രാജ് കപൂർ, തപൻ സിൻഹ, അക്കിനേനി നാഗേശ്വർ റാവു, മുഹമ്മദ് റഫി എന്നിവരുടെ ദൃശ്യ സംഗീത ഗാനവിസ്മയം ടൈംലെസ് സോൾസ് ഇതോടൊപ്പം അവതരിപ്പിക്കും. തീരപ്രദേശത്തെ സാമൂഹ്യ പുരോഗതിക്കും മത്സ്യത്തൊഴിലാളികളുടെ വളർച്ചയ്ക്കും ഊന്നൽ നൽകുന്ന സമഗ്രവും സർവ്വതല സ്പർശിയുമായ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ അംഗീകാരം പ്രചോദനം നൽകുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം കേരളത്തെ തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോഴിക്കോട് ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിനും കണ്ണൂർ പിണറായി സ്പെഷ്യാലിറ്റി ആശുപത്രിക്കും 53 കോടി രൂപയുടെ നബാർഡ് ധനസഹായത്തിന് ഭരണാനുമതി നൽകിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തെ ആധുനിക സൌകര്യങ്ങളോടെ നവീകരിക്കാൻ ആദ്യഘട്ടമായി 28 കോടി രൂപ ലഭിക്കും. പിണറായി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് 2nd കോടി രൂപയും നൽകും. തൊണ്ടി മുതൽ കൃത്രിമ കേസിൽ മുൻമന്ത്രി ആന്റണി രാജു വിചാരണ നേരിടണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. കേസിൽ പുനരന്വേഷണത്തിനെതിരെ നൽകിയ ഹർജി തള്ളിയാണ് സുപ്രീംകോടതി ഉത്തരവ്. ആന്റണി രാജു അടക്കം പ്രതികൾ അടുത്തമാസം 20 വിചാരണ കോടതിയിൽ ഹാജരാകണമെന്നും ഒരു വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. അർജന്റീന ഫുട്ബോൾ ടീം അടുത്ത വർഷം കേരളത്തിലെത്തുമെന്ന് മന്ത്രി വി അബ്ദുൽ റഹിമാൻ പറഞ്ഞു. മെസ്സി ഉൾപ്പെടെയാകും ടീമെത്തുക. അർജന്റീന ടീം കൊച്ചിയിൽ പ്രദർശന മത്സരം നടത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ഇതു സംബന്ധിച്ച് ടീമുമായി ചർച്ച നടത്തി. 1.5 ടീം ഒഫീഷ്യൽസ് കേരളത്തിൽ വരും. തുടർന്ന് ഔദ്യോഗിക തീരുമാനം അർജന്റീന ടീമും ഗവൺമെന്റും സംയുക്തമായി പ്രഖ്യാപിക്കും. 78th സന്തോഷ് ട്രോഫി യോഗ്യതാ മത്സരത്തിൽ പുതുച്ചേരിക്ക് ആദ്യ ജയം. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ ആദ്യ മത്സരത്തിൽ ലക്ഷദ്വീപിന് 2-3 പുതുച്ചേരി പരാജയപ്പെടുത്തിയത്. വൈകിട്ട് 3 ആതിഥേയരായ കേരളം റെയിൽവേസിനെ നേരിടും. ലക്ഷദ്വീപ്, പുതുച്ചേരി റെയിൽവേസ് എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് എച്ചിലാണ് കേരളം. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പുരുഷ ഡബിൾസിൽ ഇന്ന് ഇന്ത്യയുടെ പ്രീമിയർ ജോഡികളായ ചിരാഗ് ഷെട്ടിയും സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും മത്സരിക്കും. ഇന്നലെ ഇന്ത്യയുടെ അനുപമ ഉപാധ്യായ ചൈനയുടെ ബെയ്വൻ ഷാങ്ങിനെ ആദ്യ റൌണ്ടിൽ പരാജയപ്പെടുത്തി. ഏഷ്യൻ ഹോക്കി വനിതാ ചാമ്പ്യൻസ് ട്രോഫി 2024 ഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. ഇന്നലെ സെമിയിൽ ജപ്പാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. ജയിൽ ജീവനക്കാരുടെ 2nd ഉത്തരമേഖലാ സ്പോർട്സ് മീറ്റ് നാളെ കണ്ണൂരിൽ ആരംഭിക്കും. മീറ്റിന്റെ ഭാഗമായ ദീപശിഖ പ്രയാണം വൈകിട്ട് ജയിൽ നോർത്ത് സോൺ DIG ബി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകളെ നാളെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ആദരിക്കും. ദേശീയ റെക്കോർഡ് ഉൾപ്പെടെ 129 മെഡലുകളാണ് ജില്ലയ്ക്ക് ലഭിച്ചത്. ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. സാഹിത്യകാരൻ ബെന്യാമിൻ ഉദ്ഘാടനം ചെയ്തു. മേയർ ബീന ഫിലിപ്പ്, MPമാരായ MK രാഘവൻ, ഷാഫി പറമ്പിൽ, PT ഉഷ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തെ ആദ്യ 24x7 ഓൺലൈൻ കോടതി ഇന്ന് കൊല്ലത്ത് പ്രവർത്തനമാരംഭിക്കും. പൂർണമായി കടലാസ്രഹിതമായ കോടതി 24 മണിക്കൂറും പ്രവർത്തന നിരതമായിരിക്കും. സുപ്രീംകോടതിയുടെ ഈ കോടതി നയത്തിന്റെ ഭാഗമായാണ് മുഴുവൻ സമയ കോടതി കൊല്ലത്ത് യാഥാർത്ഥ്യമാകുന്നത്. വണ്ടിച്ചെക്ക് കേസുകളായിരിക്കും കോടതി പരിഗണിക്കുന്നത്. കടൽ ഭീകരാക്രമണം തടയുന്നതിന് നാവികസേനയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട സുരക്ഷാ ഏജൻസികളുടെ സീ വിജിൽ 24 ഇന്നും നാളെയും കേരള ലക്ഷദ്വീപ് തീരപ്രദേശങ്ങളിൽ നടത്തും. തീരപ്രദേശങ്ങളിലെ ഭീകരാക്രമണ പ്രതിരോധ സന്നദ്ധത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി. കേന്ദ്ര ഗവൺമെന്റിന്റെ 6 മന്ത്രാലയങ്ങളും 25 സംഘടനകളും പരിപാടിയിൽ പങ്കുചേരും. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് മന്ദഗതിയിൽ. ഝാർഖണ്ഡിൽ രാവിലെ 11 31.37%, മഹാരാഷ്ട്രയിൽ 18.14% വോട്ട് രേഖപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ഗയാന പ്രസിഡന്റ് ഡോ മുഹമ്മദ് ഇർഫാൻ അലിയുമായി കൂടിക്കാഴ്ച നടത്തും. 55-ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം വൈകിട്ട് ആരംഭിക്കും. അർജന്റീന ഫുട്ബോൾ ടീം അടുത്ത വർഷം കേരളത്തിലെത്തുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. 78-ാമത് സന്തോഷ് ട്രോഫി യോഗ്യതാ മത്സരത്തിൽ കോഴിക്കോട്ട് പുതുച്ചേരിക്ക് ആതിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.